നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ വസന്തകാലം എത്തുമ്പോൾ ക്ഷണിക്കപ്പെടാതെ വരുന്ന ചില അതിഥികൾ കൂടിയുണ്ട്. തുമ്മലും മൂക്കൊലിപ്പും കണ്ണു ചൊറിച്ചിലും ആസ്മയും എല്ലാം. വസന്തകാലത്തും വേനൽക്കാലത്തും അലർജികളുടെ ആഗോള തലസ്ഥാനമാണ് ഓസ്ട്രേലിയ. ഈ അലർജികളെ ചെറുക്കാൻ എന്താണ് ചെയ്യാവുന്നത്? അക്കാര്യമാണ് ഇന്നത്തെ ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയൻ വഴികാട്ടിയുമായി ഞാൻ ദിജു ശിവദാസ്. ഇവിടെ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ജീവിതരീതികളും എല്ലാമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ SBS മലയാളം പതിവായി എത്തിക്കുന്നത്. അത് കേൾക്കാനായി SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ശൈത്യം വന്നാൽ പിന്നെ വസന്തത്തിന് വഴിമാറി നിൽക്കാനാകുമോ? സർവം മരച്ചു നിൽക്കുന്ന തണുപ്പുകാലത്ത് നിന്നും തളിരിലകളും പൂക്കളും ശലഭങ്ങളും നിറയുന്ന വസന്തകാലത്തേക്കുള്ള പ്രതീക്ഷയെക്കുറിച്ച് പ്രശസ്ത ഇംഗ്ലീഷ് കാൽപ്പനിക കവി PB ഷെല്ലി കുറിച്ച വരികളായിരുന്നു ഇവ. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഓരോ തണുപ്പുകാലത്തും അത്രത്തോളമാണ് ജനങ്ങൾ വസന്തത്തിനായി കാത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ തെക്കൻ പാതിയിൽ സെപ്റ്റംബർ 1 വഴിമാറി നിൽക്കാനാകാതെ വസന്തം വന്നെത്തും. തെളിഞ്ഞ മാനത്തിനും നിറഞ്ഞ വെളിച്ചത്തിനും തളിരിടുന്ന ചെടികൾക്കുമൊപ്പം പൂമ്പൊടിയും അന്തരീക്ഷത്തിൽ നിറയും. ഒപ്പം ചൊറിഞ്ഞുതടിച്ച കൺപോളകൾ, നിലയ്ക്കാത്ത മൂക്കൊലിപ്പ്, സ്ഥിരം തുമ്മലും. പലർക്കും ഇതെല്ലാം പതിവാണ്. ഹേ ഫിവർ എന്ന അലർജിയാണ് ഇത്. പൂമ്പൊടി ശ്വാസകോശത്തിലെത്തിയാൽ പലർക്കും ആസ്മ ഉൾപ്പെടെയുള്ള ശ്വാസകോശ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലർജി പ്രശ്നങ്ങളാണ് ഇവ. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മറ്റൊരാൾക്കോ ഇതുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. ഓസ്ട്രേലിയയിലെ 1/4 പേർക്കും ഹേ ഫിവർ ഉണ്ടാകുമെന്ന് നാഷണൽ അലർജി സെന്റർ ഓഫ് എക്സലൻസിലെ ശ്വാസകോശ അലർജി വിഭാഗം കോചെയർ അഡ്ജങ്ക്ട് പ്രൊഫസർ ജോയ് ലീ പറയുന്നു.
Grass pollen is a major cause of allergic rhinitis, also known as hay fever, and seasonal allergic asthma. So together these are known as respiratory allergies. Respiratory allergies is actually the most common allergic problem in Australia. About 1/4 of the Australian population may be said to be affected by hay fever, and about 10%, nearly like 3 million, will have asthma. And also the two often coexist. So if you have one, you have a higher risk of having the other.
ഏതുതരം പൂമ്പൊടിയാണ് ഈ അലർജിക്ക് പ്രധാന കാരണമാകുന്നത് എന്നറിയാമോ? ഓസ്ട്രേലിയക്കാരെ ഇത്രയും കഷ്ടപ്പെടുത്തുന്ന അലർജിക്ക് കാരണം ഇവിടത്തെ ഒരു തനത് ചെടിയല്ല എന്നതാണ് സത്യം. റൈഗ്രാസ് എന്ന പുല്ലുവർഗ്ഗമാണ് ഏറ്റവുമധികം പൂമ്പൊടി അലർജി ഉണ്ടാക്കുന്നത്. ഇത് വിദേശത്ത് നിന്നും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്ന പുല്ലുവർഗ്ഗമാണെന്ന് പ്രൊഫസർ ലീ ചൂണ്ടിക്കാട്ടുന്നു.
Other parts of Australia, like Queensland, for example, there may be more tropical grasses, and they may have later seasons, so they might go into the summer, like January, February, March.
നിങ്ങൾക്ക് ഹേ ഫിവർ ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം പൂമ്പൊടിയോട് അമിതമായി പ്രതികരിക്കുന്നു എന്നാണ്. ഈ അമിത പ്രതികരണം നിങ്ങളുടെ മൂക്കിലും കണ്ണിലും ശ്വാസനാളികളിലുമൊക്കെ വീക്കമുണ്ടാകും. ഇതാണ് അലർജി ലക്ഷണങ്ങളായി പുറത്തേക്ക് വരുന്നത്.
So when it's in contact with the eyes and nose, for example, that triggers the symptoms of hay fever, what we call inflammation, which is like a release of different chemicals from cells, which causes things like swelling, itching. If we inhale it lower into our respiratory systems, and then you get inflammation in the airways and the lungs, and then you get your symptoms of asthma.
വെറുമൊരു അലർജിയല്ലേ തുമ്മലല്ലേ എന്ന് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല ഇത്. പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ ഹേ ഫിവർ വരുത്തുന്നത്. അത്തരത്തിൽ ഒരാളാണ് വർഷങ്ങളായി ഹേ ഫിവർ നേരിടുന്ന ബ്രിസ്ബൻ സ്വദേശി മിക്കേല ഡയാസ്.
Actually quite anxiety inducing because you never know how bad it's going to be. You never know what the weather's actually going to throw you. The symptoms are quite chronic. They can actually leave me housebound, and they range from really itchy skin and hives to sneezing and coughing and a lot of sinus symptoms, blocked nose, things like that, itchy eyes and watering eyes as well, which kind of makes you look like a bit of a zombie sometimes.
ഇപ്പോൾ കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് ഓരോ വസന്തകാലത്തിനായും മിക്കേല ഡയാസ് കാത്തിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിലും എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്ന് വ്യക്തമായ പ്ലാനുണ്ട്.
When we're coming towards that springtime, it's making sure I have the right medications on deck, that I'm taking them at the right time, and that I'm on top of that so that my body is prepared to battle all of those fun environmental factors when I open my windows in my house, or where I open my windows in my house, depending on the wind, or taking sheets to a laundromat to dry instead of hanging them out. It's all about minimizing that risk in whatever way works for the individual.
ഹേ ഫീവർ പോലുള്ള വസന്തകാല അലർജികളെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ജിപിയോടാണ് ആദ്യം സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനും സഹായിക്കാൻ കഴിയും. സ്വന്തമായി തന്നെ ഇത് നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക, അതിനുള്ള ഉപദേശം നൽകുക എന്നതാണ് പ്രധാനമായും ചെയ്യുന്നതെന്ന് ന്യൂ സൗത്ത് വെയിൽസിൽ ജിപിയായ ഡോക്ടർ ഡങ്കൻ മാക്കിനോൻ പറഞ്ഞു.
The important thing to do is teach people, give them the information so that they can manage these conditions themselves. And if you teach them how to help themselves, how to avoid it and what to treat it with, and most of this is treated with over-the-counter medications so that they don't need to see or seek health advice all the time. And I think the most important thing with asthma is that if you have a cough, you're wheezing and you find it difficult to catch your breath and it's the first time this has happened, you need to seek medical advice.
ആന്റിഹിസ്റ്റമിനും മൂക്കിൽ അടിക്കുന്ന സ്പ്രേകളും ഉൾപ്പെടെ ഫാർമസിയിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്ന നിരവധി മരുന്നുകളുമുണ്ട്. ഇതെല്ലാം ഹേ ഫീവർ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സഹായിക്കും. എന്നാൽ ആ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് തടയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഡോക്ടർ മക്കിനൻ ചൂണ്ടിക്കാട്ടി.
So both for hay fever and asthma, there are relievers and preventers. And the relievers mostly are in the form of an antihistamine or salbutamol for asthma, that's Ventolin. So they just relieve the problem for a short period of time. There are some decongestants that you can get for hay fever, but they shouldn't be used more than a day or two at a time.
ചില സാഹചര്യങ്ങളിൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഇത്തരം മരുന്നുകൾ തികയാതെ വരും. അപ്പോൾ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാം. അലർജി മൂലമുള്ള ശ്വാസനാള വീക്കമൊക്കെ ചികിത്സിക്കാനാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ് സ്പ്രേകളോ ഇൻഹെയിലറുകളോ ഒക്കെ നിർദ്ദേശിക്കുന്നത്.
The real management of these things is very, very low dose steroids in a nasal spray or an oral spray that we might choose to use. If you use a steroid, it takes a week to start to work because they're very low dose. But you need to start taking it now so that in a week's time, you're not suffering from the same problem. In the meantime, if, for instance, with hay fever, you might use an antihistamine nasal spray. And that can just give you some short-term relief.
എന്തിനോടൊക്കെയാണ് നിങ്ങൾക്ക് അലർജി ഉള്ളതെന്ന് മനസ്സിലാക്കാനും അതിനായി നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പരിവപ്പെടുത്താനും കഴിയുന്ന മാർഗങ്ങൾ ഉണ്ടെന്ന് പ്രൊഫസർ ലീ ചൂണ്ടിക്കാട്ടി. അതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റുമാരെ സമീപിക്കാവുന്നതാണ്.
You can get a referral to see a specialist like an allergist, immunologist, where we can do more specific testing like skin prick testing, for example, checking different allergen sensitizations, and we can offer something called immunotherapy. And it's basically extract of the allergen that we think is causing your problems, if it's available. And we give it to people in small doses to try and get the immune system, instead of having that overreaction when it's exposed to the allergen, to become what we call desensitized or more used to it.
അലർജി പ്രതിരോധിക്കാനുള്ള മറ്റൊരു മാർഗം അന്തരീക്ഷത്തിൽ എത്ര പൂമ്പൊടിയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻകരുതൽ എടുക്കുക എന്നതാണ്. അന്തരീക്ഷത്തിലെ പൂമ്പൊടിയുടെ അളവ് എങ്ങനെ മനസ്സിലാക്കും എന്നല്ലേ? അതിനായുള്ള മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും എല്ലാം ഉണ്ട്.
So they can help predict if it's going to be a very bad pollen day. So often it gets graded like mild, moderate, severe, extreme. So if you know it's going to be an extreme pollen day and you're susceptible to that, probably want to try and make plans to not be outside too much on that day.
വസന്തകാല അലർജിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന മറ്റു ചില കാലാവസ്ഥാ പ്രതിഭാസങ്ങളുമുണ്ട്. തണ്ടർസ്റ്റോം ആസ്മയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. അന്തരീക്ഷത്തിൽ കൂടുതൽ പൂമ്പൊടിയുള്ള ഒരു ദിവസം കനത്ത പേമാരി അഥവാ തണ്ടർസ്റ്റോം കൂടി എത്തിയാലാണ് ആസ്മ രൂക്ഷമാകുന്നതെന്ന് ഡോക്ടർ മാക്കിനൻ ചൂണ്ടിക്കാട്ടി.
So it's a perfect storm, so to speak. Thunderstorm asthma is that perfect match of humidity, warmth, season and wind. And it causes a massive release of pollen into the air from all of the trees and all of the grasses all at once.
ഇത്തരം കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ അലർജിക്കും ആസ്മയ്ക്കും സാധ്യതയുള്ളവർ പരമാവധി ജനലുകളും വാതിലുകളും അടച്ച് ഉള്ളിലിരിക്കണമെന്നാണ് ഡോക്ടർ മക്കിനൻ നൽകുന്ന ഉപദേശം. പുറത്തേക്ക് പോകണമെങ്കിൽ സൺഗ്ലാസും മാസ്കും ഒക്കെ ധരിക്കുന്നതാകും ഉചിതം.
In terms of asthma, which can be life-threatening, it's really important that the diagnosis is made and that you become familiar with the treatment strategies. If you're finding it difficult to breathe, really difficult to breathe, you call an ambulance. But if you are finding it difficult to breathe, you can go to an urgent care clinic, you can go to your GP, or you can go to your hospital.
ആസ്മ ഉള്ളവർക്ക് ഡോക്ടർമാർ തന്നെ ഒരു മാനേജ്മെന്റ് പ്ലാൻ നൽകുന്നുണ്ടാകും. അലർജി സാധ്യതയുള്ള എല്ലാവരും അത്തരമൊരു മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതാണ് വസന്തകാലത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഓസ്ട്രേലിയയിൽ വസന്തകാലത്തെ അലർജികളെ എങ്ങനെ നേരിടാമെന്നാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിച്ചത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി വിഷയങ്ങളെക്കുറിച്ച് SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റിലൂടെ പതിവായി സംസാരിക്കാറുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാൻ SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം ലഭിക്കും. അല്ലെങ്കിൽ SBS സൗത്ത് ഏഷ്യൻ യൂട്യൂബ് ചാനലിലോ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിലോ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റുകൾ കേൾക്കാവുന്നതാണ്. ഇന്ന് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.